ആ നിത്യതയിൽ ചെല്ലുമ്പോൾ എനിക്കായി ഒരുക്കിയിരിക്കുന്ന ഒരനുഗ്രഹവും നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് എനിക്കൊരു പുതിയ ശരീരം ആവശ്യമാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ജീവിതത്തിൽ ഒരു സമയത്തല്ലെങ്കിൽ വേറൊരു സമയത്ത് നാം എല്ലാം ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള പരിമിതികളെ അഭിമുഖീകരിക്കുന്നു. ആരും ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നില്ല. ചിലർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ പരിമിതികളോടുകൂടെ ജീവിക്കേണ്ടതായി വരുന്നു. ശാരീരികവും മാനസികവും വൈകാരികവുമായ വൈകല്യങ്ങളാൽ ഭാരപ്പെടുന്നവർ വളരെയാണ്. അതൊക്കെ ഓരോ പരിമിതി തന്നെയാണ്. ചിലർ കണ്ണിന് കാഴ്ചയില്ലാത്തവരാകും, എന്നാൽ ജീവിക്കുവാനുള്ള ഒരു പുതിയ മാർഗം കാണുവാൻ അവർക്ക് സാധിക്കും. ചിലർ ചെവിക്ക് കേൾവിയില്ലാത്തവരായിരിക്കും, എന്നാൽ ദൈവത്തിന്റെ സുവിശേഷം അവർക്കും കേൾക്കാവുന്നതാണ്. ചിലർ മുടന്തരായിരിക്കും, എന്നാൽ അവർക്ക് ദൈവസ്നേഹത്തിൽ നടക്കാവുന്നതാണില്ലേ? ഇതിനു പുറമേ അവർക്കുള്ള ഒരു വലിയ പ്രോത്സാഹനം എന്തെന്നാൽ, ഈ പറയുന്ന വൈകല്യങ്ങൾ എല്ലാം താൽക്കാലികമാണ്. നിരാശയിൽ നീറി തകരാതെ പ്രത്യാശയോടെ മുന്നേറുവാൻ സാധിക്കും. കർത്താവ് വീണ്ടും വരുമ്പോൾ നമുക്കെല്ലാവർക്കും പുതിയ ശരീരം ലഭിക്കുമെന്ന് പൌലോസ് അപ്പോസ്തലൻ പറയുന്നു. ആ ശരീരം വൈകല്യങ്ങളില്ലാത്തതായിരിക്കും, ഒരിക്കലും മരിക്കാത്തതും രോഗം ബാധിക്കാത്തതുമായിരിക്കും. നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് പ്രത്യാശ നൽകുന്നത് ഈ വസ്തുതയത്രേ. ഇതേക്കുറിച്ച് അത്രേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1:15 പൌലോസ് അപ്പോസ്തലൻ പുനരുദ്ധാനത്തെക്കുറിച്ച് അത്രേ സംസാരിക്കുന്നത്. ആദ്യം അവൻ സുവിശേഷത്തിൽ പുനരുദ്ധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് അനേകം സാക്ഷികളെ നിരത്തി പൌലോസ് പുനരുദ്ധാനത്തിന്റെ തെളിവുകൾ വ്യക്തമാക്കി. അതിനുശേഷം പുനരുദ്ധാനത്തിന്റെ സ്വയം പ്രകടനങ്ങളാണ് നാം കണ്ടത്. പിന്നീട് പുനരുദ്ധാനത്തിന്റെ കാര്യപരിപാടിയും ശൈലിയും, ഒടുവിലായി പുനരുദ്ധാനത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. 15:51 മുതൽ ഇന്ന് നമുക്ക് പഠിക്കാം. ഇന്നത്തെ പഠനത്തോടുകൂടി നമുക്ക് കൊരിന്ത്യർക്കെഴുതിയ 1 പഠിച്ച് തീർക്കാവുന്നതാണ്. 15:51 ശ്രദ്ധിച്ചാട്ട്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. എന്താണ് ഒരു മർമ്മം? ഇത് ഇതിനോടകം അനേകം പ്രാവശ്യം നാം ഒരുമിച്ച് ചിന്തിച്ചതാണ്. പഴയ നിയമകാലത്ത് വെളിപ്പെടുത്തിയിട്ടില്ലാത്തതും ഇപ്പോൾ വെളിപ്പെടുത്തുന്നതുമായ ഒരു സത്യം, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയത്. കണ്ണുകൊണ്ട് കണ്ടിട്ടോ ചെവി കൊണ്ട് കേട്ടിട്ടോ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന എന്തെങ്കിലുമല്ല ഇതെന്നോർക്കുക. അതിലുപരി മനുഷ്യൻ ചിന്തിച്ചെടുത്തതെന്തെങ്കിലും അല്ല, ഇതൊരു വസ്തുതയാണ്. ആയത് ദൈവത്താൽ വെളിപ്പെടുത്തേണ്ടതത്രേ. പൌലോസ് ഇവിടെ പറയുവാൻ പോകുന്ന മർമ്മം എന്താണ്? 52 നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം എല്ലാവരും മരണവാതിലിൽ കൂടി കടന്നുപോകുകയില്ല, എന്നാൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. താങ്കൾ മരിച്ചാലും മരിച്ചില്ലെങ്കിലും നാം എല്ലാം രൂപാന്തരപ്പെടും. ചിലപ്പോൾ ആളുകൾ പറയുന്ന കേൾക്കാൻ, കർത്താവിന്റെ വരവിങ്കൽ ഞാൻ ജീവനോടിരുന്നിരുന്നെങ്കിൽ എന്നാശിക്കുന്നു എന്ന്. എന്നിട്ട് അവർ നേരെ അവന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ സുഹൃത്തെ, അവന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം എല്ലാം രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെടാതെ അവനെ കാണുവാൻ സാധ്യമല്ല. കർത്താവ് രണ്ടാമത് വരുമ്പോൾ വിശ്വാസികളിൽ ഒരു ഭാഗം നിദ്ര പ്രാപിച്ചവരും ഒരു ഭാഗം ജീവിച്ചിരിക്കുന്നവരുമായിരിക്കും. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുന്നത് രൂപാന്തരം വഴിയാണ് എന്ന് തെളിയിക്കുന്നു. കർത്താവ് വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ ചേർക്കപ്പെടുമെന്ന് മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് രൂപാന്തരം വഴിയാണെന്ന് ഇവിടെയാണ് തെളിയിക്കുന്നത്. 1 Thessalonians 4:17 നാം കർത്താവ് വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ ചേർക്കപ്പെടുമെന്ന് വായിക്കുന്നു. പെട്ടെന്ന് സമയത്തിന്റെ ഏറ്റവും ചെറിയ അംശം അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയുന്നതിന്റെ ഒടുവിലത്തെ ഘടകം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പെട്ടെന്ന് എന്നുപയോഗിച്ചിരിക്കുന്നത്. നാം രൂപാന്തരപ്പെടുന്നത് കണ്ണിമയ്ക്കുന്നിടയിൽ അത്രേ. അത് എത്ര നേരമെടുക്കും? കണ്ണിമയ്ക്കുന്നത് കൺപോളകൾ താഴോട്ട് പോകുമ്പോഴാണോ മുകളിലോട്ട് പോകുമ്പോഴാണോ? ഞാനിപ്പോൾ കണ്ണ് ഇമച്ചത് നിങ്ങൾ കണ്ടില്ലല്ലോ. പലർക്കും ഇപ്പോഴും പകുതി ഉറക്കത്തിൽ ആയിരിക്കുന്നതിനാൽ കണ്ണ് കാണുവാൻ സാധിക്കുന്നില്ല, തുറന്നിട്ടേ ഇല്ലെന്ന് തോന്നുന്നില്ലേ? ഏതായാലും കണ്ണ് ഇമയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് ഒരു ഉപദേശം വേണ്ട. ഇവിടുത്തെ അർത്ഥം ഒറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ പൊടുന്നനവേ എന്നൊക്കെയാണ്. ഇതാ അവൻ വരുന്നു അല്ലെങ്കിൽ അവൻ വന്നുകഴിഞ്ഞു എന്നൊന്നും പറയുവാൻ പോലും സമയം കാണില്ല. അന്ത്യകാഹളത്തിങ്കൽ അതെന്താണ്? അത് അവന്റെ ശബ്ദമാകുന്നു. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ ശബ്ദം അവന്റെ ശബ്ദമാകുന്നു എന്നാണ്. അതുകൊണ്ട് അന്ത്യകാഹളം എന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശബ്ദമാകുന്നു. മനുഷ്യവർഗത്തെ ഒടുവിലായി വിളിക്കുന്ന ആ വിളിയിൽ കർത്താവ് മരിച്ചവരെ ജീവങ്കിലേക്ക് വിളിക്കും. അവൻ പറഞ്ഞത് ലാസറേ പുറത്തുവരിക എന്നത്രേ. ഒരു ദിവസം അവൻ എന്റെ പേരും വിളിച്ച് അങ്ങനെ പറയും. അതെ, താങ്കളെയും പേര് വിളിച്ച് അവൻ കൂട്ടിച്ചേർക്കും. വിശ്വാസികളെ ചേർക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് ഓർക്കണം. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 53-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഇത് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നാം ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകുവാൻ സാധ്യമല്ല. നമുക്കുള്ള പഴയ ശരീരത്തോടെ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകുവാൻ സാധ്യമല്ല. അവിടെ വാസ്തവത്തിൽ എന്താണ് ഉള്ളതെന്ന് കാണുവാനും അവിടുത്തെ സംഗീതവും ഒന്നും നമുക്ക് കേൾക്കുവാനും സാധ്യമല്ല. നമ്മുടെ ശരീരങ്ങൾ വളരെയേറെ പരിമിതികളുള്ളതാണ്. സ്വർഗ്ഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മിക്കവാറും ചെകിടന്മാരും അന്ധന്മാരുമാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങളാണെങ്കിൽ പോലും നാം എത്ര കുറച്ചാണ് കാണുന്നതും കേൾക്കുന്നതും. ഈ പഴയ ശരീരവുമായി അഥവാ നാം സ്വർഗ്ഗത്തിൽ ചെന്നാൽ അവിടെ നടക്കുന്നതിന്റെ ഭൂരിഭാഗവും നമുക്ക് മനസ്സിലാകില്ല എന്നോർക്കണം. എന്നാൽ സുഹൃത്തെ, എന്റെ കാര്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒന്നും തന്നെ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ശരീരം കൊണ്ടുപോയാൽ അതോർക്കുവാൻ കൂടി വയ്യ. അല്ല, ഈ ശരീരം കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും പോയാൽ തന്നെ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയാത്ത എത്രയെത്ര കാര്യങ്ങളുണ്ടല്ലേ. ഒരു സദ്യയ്ക്ക് പോയാൽ ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് വർജിക്കേണ്ടത്. ചിലർക്ക് മധുരം വേണ്ട, പിന്നെ കുറെ പേർക്ക് എണ്ണ വേണ്ട, ഉപ്പ് വേണ്ടാത്ത വേറൊരു വിഭാഗം, എരി വേണ്ടാത്തവരും ധാരാളം, ഇറച്ചി കഴിക്കാത്തവർ ഒരു കോണിൽ, മീൻ കഴിക്കാത്തവർ വേറൊരു കോണിൽ. എന്നാൽ ആ നിത്യതയിൽ ചെല്ലുമ്പോൾ എനിക്കായി ഒരുക്കിയിരിക്കുന്ന ഒരനുഗ്രഹവും നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് എനിക്കൊരു പുതിയ ശരീരം ആവശ്യമാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. അതെ, സകല വേദനകളും വൈകല്യങ്ങളും നീങ്ങിയ അവസ്ഥ, പാപമയമായ ഈ ശരീരത്തിൽ നിന്നും വിടുതൽ ലഭിച്ച അവസ്ഥ. 54-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഇതത്രേ പുനരുത്ഥാനത്തിന്റെ വിജയം. എബ്രായ ഭാഷയിൽ സദാകാലത്തേക്കും വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 55 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 57 വരെ ഞാൻ വായിക്കാം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എത്ര മഹത്വകരമായ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമല്ലേ. മരണത്തിന് അതിന്റെ വിഷമുള്ള നഷ്ടപ്പെട്ടു. കാരണം നാം മരണത്തിനപ്പുറം നോക്കേണ്ടവരാണ്. നിത്യതയുടെ വിശാലമായ ഭാഗങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു വാതിൽ മാത്രമാണ് മരണം. മരണത്തെ വെല്ലുവിളിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ശവക്കുഴി വിജയിക്കുമെന്ന് തോന്നാം. വളരെയേറെ മിടുക്കന്മാരായിരുന്ന എല്ലാ രംഗത്തും വിജയിച്ചിരുന്ന അനേകരും മരണത്തോട് തോൽവി സമ്മതിച്ചു. മരണം അവരെ കീഴടക്കി. എത്രയെത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, ലോകത്തെ കിടുകിട വിറപ്പിച്ചവർ ഒടുവിൽ വിറച്ചുകൊണ്ട് മരണത്തോട് തോൽവി സമ്മതിച്ച് കീഴടങ്ങി. അവർ ഉയരങ്ങളിലേക്ക് കയറിയതാണ്, കുതിച്ചു കയറിയതാണ്. എന്നാൽ മരണം അവരുടെ മേൽ നടന്നു കയറി വിജയം അവകാശപ്പെട്ടു. മരണം ഭയാനകമായൊരു രാക്ഷസനാണ്. അത് വന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു വാദിയും പറഞ്ഞ് രക്ഷപ്പെടുക സാധ്യമല്ല. എന്നാൽ ക്രിസ്തു ആ വഴിയായി നടന്നു വന്നവനാണ്, മരണം വഴിയായി. നിയമപ്പെട്ടകം യോർദാൻ നദിയിലൂടെ മറുകരയിലേക്ക് കൊണ്ടുപോയതുപോലെ ക്രിസ്തു മരണ ജലത്തിലൂടെ എനിക്ക് വേണ്ടി നടന്ന് മറുകര കയറിയവനാണ്. അവൻ എന്നോട് പറയുന്നത്, ഞാൻ നിന്റെ ഇടയനാക്കുന്നു. ഈ ജീവിതത്തിലൂടെ മാത്രമല്ല ഞാൻ നിന്നെ നയിക്കുന്നതെന്ന് ഓർക്കണം. പിന്നെയോ ഞാൻ നിന്നെ മരണത്തിന്റെ ആഴിയിലൂടെയും നയിക്കുവാൻ പോകുകയാണ്. അങ്ങനെ നിന്നെ ഞാൻ നിത്യതയിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഒരു ചെറിയ കുട്ടിയെപ്പോലെ ഞാൻ ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ എന്റെ കരങ്ങൾ അവന്റെ തുളയ്ക്കപ്പെട്ട കരങ്ങളിലേക്ക് വെക്കും. അവൻ എന്റെ കരം പിടിച്ച് എന്നെ മറുകരയെത്തിക്കും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഒരു ദൈവപൈതൽ ഒരിക്കലും മരണത്തെ ഭയപ്പെടേണ്ടതില്ല. മരണത്തിന് നമ്മോട് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമ്മോടുകൂടെയുള്ളവൻ ശക്തനാണ്. അവന്റെ കരങ്ങളിൽ നിന്നും നമ്മെ പിടിച്ചു പറിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മരണത്തിന്റെ വിഷമുള്ള പാപമെന്ന് നാം വായിച്ചു. അതെ അതെ, വാസ്തവത്തിൽ കുത്തുവാൻ മുള്ളുകൊണ്ട് നടക്കുന്നത് പാപമാകുന്നു. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നാം പാപികളാണെന്ന് നമ്മെ കാണിക്കുന്നത് ന്യായപ്രമാണമാകുന്ന കണ്ണാടി അത്രേ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എങ്ങനെ? അതെ, നാം മിടുക്കരായതിനാൽ, നാം കൌശലക്കാരായതിനാൽ, കഴിവുള്ളവരായതിനാൽ. അങ്ങനെയായിരുന്നെങ്കിൽ നാം ഒന്നും കാണുകയില്ലായിരുന്നു സുഹൃത്തെ. ഇവിടെ വിജയം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ സാത്താനെ വിജയിച്ചവരാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 12:11 നാം കാണുന്നു. അതെ, വിജയിക്കുവാനുള്ള ഒരേ ഒരു മാർഗം അത് മാത്രമാണ്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ വിജയം സാധ്യമല്ല. ഒടുവിലത്തെ വാക്യം നോക്കിക്കാട്ടെ, 58-ാം വാക്യം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ഈ വാക്യം 1:9 ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതോർക്കുന്നുണ്ടോ? തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. എന്നെ അവന്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. സകലവും നമുക്കുള്ളതെന്ന് പൌലോസ് ഈ ലേഖനത്തിൽ നമ്മോട് പറഞ്ഞതാണ്. പൌലോസും കേഫാവും അപ്പല്ലോസും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളതും വരുവാനുള്ളതും എല്ലാം നമ്മുടേത്. നാം ക്രിസ്തുവിനുള്ളവരും. ജീവിതം നമുക്കുള്ളതാണ്. അതെ, ജീവിതം എനിക്ക് ആസ്വദിക്കണം. മരണം നമുക്കുള്ളതാണ്. മരണത്തെ ജയിച്ച ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലെല്ലാം പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഉപസംഹാരമല്ലേ? നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞു. നാം ചെയ്യുന്നത്, അതെ, കർത്താവിൽ നാം ചെയ്യുന്നത് ഒന്നും വ്യർത്ഥമല്ല. അതിനൊക്കെ പ്രതിഫലമുണ്ട്. ഒരുപക്ഷെ ലോകം നോക്കുമ്പോൾ മരണം ചില വിശുദ്ധന്മാരെ കീഴടക്കി എന്ന് വന്നേക്കാം. ലോകം നോക്കുമ്പോൾ ചില വൈകല്യങ്ങളിലൂടെ കടന്നുപോകുന്നതുകൊണ്ട്, ചില ജീവിതത്തിന്റേതായ പരിമിതികളിലൂടെ കടന്നുപോകുന്നതുകൊണ്ട് നാം കഴിവില്ലാത്തവരെന്ന് ലോകം ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവവചനം പറയുന്നു, അല്ല, നാം വളരെയധികം ശക്തരാകുന്നു. മരണത്തെപ്പോലും വെല്ലുവിളിക്കുവാൻ ശക്തരാണെന്ന്. ഈ 15-ാം അധ്യായത്തിന്റെ ഉപസംഹാരം എത്ര മനോഹരമാണല്ലേ. ഇനി നാം 16-ാം അധ്യായത്തിലേക്കും കൂടി കടന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഈ ലേഖനത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണല്ലോ 16-ാം അധ്യായം. ഈ 16-ാം അധ്യായത്തിൽ നാം പല പിരിവിന്റെ കാര്യങ്ങളാണ് കാണുന്നത്. 1-ാമത്, പൌലോസ് യെരുശലേമിലുള്ള പാപപ്പെട്ട വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ധർമ്മശേഖരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം അവൻ വേറെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. അവൻ അവസരങ്ങളെക്കുറിച്ചും എതിർപ്പുകളെക്കുറിച്ചും സംസാരിക്കും. പിന്നെ കാത്തിരിക്കുന്നതിനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും സഭയുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചും ഉപദേശത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും, പ്രത്യേകിച്ച് ഉപദേശത്തെ പരിശോധിക്കുന്നതും, ഒടുവിൽ സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും. മൊത്തത്തിലുള്ള സഭയാണ് ഇവിടുത്തെ വിഷയം. ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ആദ്യത്തെ 4 വാക്യങ്ങൾ ധർമ്മശേഖരണവും 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളും, അതെ, പൌലോസ് തന്റെ വ്യക്തിപരമായ കാര്യപരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും, 10 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പല ആളുകളെക്കുറിച്ചും പറയുന്നു. കൊരിന്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെക്കുറിച്ച് സംസാരിക്കും. നമുക്ക് 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കാം. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഒരു ധർമ്മശേഖരം നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പൌലോസ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും മഹത്വമേറിയ ഉപദേശമാകുന്ന പുനരുദ്ധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തതിനുശേഷം പൌലോസ് നമ്മുടെ ഇപ്രകാരം പറയുമെന്നാണോ താങ്കൾ ചിന്തിച്ചത്? അതായത്, സഹോദരന്മാരെ, നാം ഉയരത്തിൽ സ്വർഗസ്ഥലങ്ങളിലാണ് ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ അങ്ങിരുന്ന് സന്തോഷിക്കാം. നിങ്ങളങ്ങനെ പൌലോസ് പറയുമെന്ന് ചിന്തിച്ചാൽ ആകെ തെറ്റി. അവൻ നമ്മെ നാം ആയിരിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കുവാൻ വേണ്ട ഗുണദോഷങ്ങളാണ് തരുന്നത്. നാം വളരെ താണിങ്ങി വന്നു എന്ന് കാണുവാൻ സാധിക്കും. യെരുശലേമിലുള്ള പാവപ്പെട്ട വിശുദ്ധന്മാർക്കായി ഒരു ധർമ്മശേഖരം നടത്തുന്നതിനെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നു. വളരെ ഭക്തിയുള്ള എന്ന് ചിന്തിക്കുന്ന പലരും പറയാറുണ്ട്, നിങ്ങൾ ഒരു പണപ്പിരിവിനെക്കുറിച്ചൊന്നും പറയരുത്, അത് വെറും വസ്തുമയമായ കാര്യമാണ്, നിങ്ങൾ ആത്മീക കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ഈ പറയുന്നത് പോലെ ഞാനും ചിന്തിച്ചിരുന്നു കേട്ടോ. എന്നാൽ ദൈവവചനം പഠിച്ചപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ മടിക്കുന്നവർ സാധാരണ ഈ വിഷയം തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി കാണുന്നു. പൗലോസ് ക്രിസ്തീയ ധ്യാനത്തിന് ഒരു മാതൃക പറഞ്ഞു തരുവാൻ പോകുകയാണ്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗം അത്രേ ഇത്. രണ്ടാം വാക്യം, ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ തോറും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ ഞായറാഴ്ച കൂടുകയാണെങ്കിൽ മാത്രമേ സ്തോത്രകാഴ്ച എടുക്കാവൂ എന്നർത്ഥമില്ല. പുതിയ നിയമസഭ കൂടി വന്നിരുന്നത് ഞായറാഴ്ചയായിരുന്നെന്ന് മാത്രം. നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. പൗലോസ് ഇവിടെ ദശാംശത്തെക്കുറിച്ചോ സ്തോത്രകാഴ്ചയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. തനിക്ക് കഴിവുള്ളത് അഥവാ ദൈവം അവനവനെ അഭിവൃദ്ധിപ്പെടുത്തിയതിനനുസരിച്ച്, ഇതത്ര പുതിയ നിയമ പ്രമാണം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു വിശ്വാസി എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്, അതായത് ദശാംശം. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നോക്കുന്നത് ഒരു വിശ്വാസി തനിക്കായി തന്നെ എത്ര നീക്കിവെക്കുന്നു എന്നത്രേ. അനേകരും ദശാംശം കൊടുത്ത് സംതൃപ്തരായിരിക്കുകയാണ്, ഇപ്പോൾ സ്വർഗ്ഗത്തിൽ അങ്ങ് പോകും, വലിയ പ്രതിഫലം കിട്ടുമെന്ന് കണ്ടിരിക്കുകയാണ്. അല്ല, അത്രയെങ്കിലും ആകട്ടെ എന്നായിരിക്കും, അത് സാരമില്ല. എന്നാൽ ഈ ദശാംശം കൊടുത്തിട്ട് ദൈവത്തെ പൂർണമായും അനുസരിക്കുന്നു എന്ന് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി സുഹൃത്തെ. വളരെ ധനികനായ ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, ഞാൻ എന്താ ഈ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രസംഗിക്കാത്തതെന്ന്. അയാൾ വലിയ ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന്. അയാളുടെ മറുപടി, അതല്ലേ തിരുവചനപ്രകാരമുള്ള കൊടുക്കൽ. അത് ഞാൻ സമ്മതിച്ചു. എന്നാൽ അത് പഴയ നിയമം അനുസരിച്ചുള്ള പ്രമാണമാണ്. എന്നാൽ ഈ കൃപയുടെ കീഴിൽ ദശാംശമാകുന്നു ദൈവഹിതപ്രകാരമുള്ള കൊടുക്കൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അയാളുടെ സംശയം തീർക്കുവാൻ ഞാൻ ഈ വാക്യത്തിലേക്ക് അയാളെ ക്ഷണിച്ചു. ദൈവം അവനെ അഭിവൃദ്ധിപ്പെടുത്തിയതിനനുസരിച്ച്, ദശാംശം പോലും കൊടുക്കുവാൻ കഴിവില്ലാത്തവരുണ്ട്. എന്നാൽ വളരെയേറെ കൊടുക്കുവാൻ കഴിവുള്ളവർ ദശാംശം കൊടുത്തിട്ട് തങ്ങളുടെ പങ്ക് നിറവേറ്റി എന്ന് പറഞ്ഞ് ഒതുങ്ങുന്നുണ്ട്. ദൈവം താങ്കളെ അഭിവൃദ്ധിപ്പെടുത്തിയതിനനുസരിച്ച് താങ്കൾ ദൈവനാമത്തിനായി, ദൈവവേലയ്ക്കായി നൽകുന്നുണ്ടോ? ഇതിന് ഒരു ഉപാധിയും പറഞ്ഞ് മാറി നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. 16-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയക്കും. ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോടുകൂടി പോരാം. ഒരു കമ്മിറ്റി തന്നോടുകൂടെ യെരുശലേമിലേക്ക് ഈ ധർമ്മശേഖരവുമായി വരേണ്ടതാണെന്ന് പൗലോസ് അഭിപ്രായപ്പെടുന്നു. ഇതുപോലുള്ള കാര്യങ്ങളിൽ, പണം ഇടപാടുകളിൽ, ഒന്നിൽ അധികം പേർ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരൊറ്റ വ്യക്തിയെ മാത്രം പണം മുഴുവൻ ഏൽപ്പിക്കുന്നത് അപകടകരം ആകുന്നു. ഒരുവൻ മാത്രമാണെങ്കിൽ മോഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല അതിനുള്ള പരീക്ഷ വെറുതെ ഉണ്ടാകേണ്ടതില്ലല്ലോ. പൗലോസ് വളരെ പ്രായോഗികമായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നാം ഇനിയും വ്യക്തിപരമായുള്ള ചില പരാമർശങ്ങൾ കൂടി കാണുന്നു. 5-6 വാക്യങ്ങളിൽ ഞാൻ പോകുന്നിടത്തേക്ക് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് പോകുന്നതെന്ന് പൗലോസിന് അറിയില്ലായിരുന്നു. താൻ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതിന്റെ വ്യക്തമായൊരു രൂപരേഖ ഈ വലിയ അപ്പസ്തോലിന് ദൈവം നൽകിയിരുന്നു. അതനുസരിച്ചാണ് പൗലോസ് പോയിരുന്നത് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. അവൻ പറയുന്നത് ദൈവം അവനെ അങ്ങനെ നയിക്കുകയായിരുന്നു എന്നത്രേ. അടുത്ത പടി എന്തെന്നറിയാൻ പാടില്ലാത്ത മഹത്വകരമായ അവസ്ഥയിലാണ് പൗലോസ് ആയിരിക്കുന്നത്. എന്താണ് ഇനിയും ചെയ്യേണ്ടത് എന്നതിൽ അവൻ ഒരു നിശ്ചയവും പലപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇതൊരു വലിയ സംതൃപ്തി എനിക്ക് നൽകുന്നു. കാരണം എന്റെ ഭാവിയെക്കുറിച്ച് എനിക്കും നിശ്ചയമില്ല. അതായത് നാളെ എന്താണ് ചെയ്യുവാൻ എന്നുള്ളതിനെക്കുറിച്ച്, ഇന്നേക്ക് 5 വർഷത്തിന് ശേഷം തങ്ങൾ എവിടെയാണ് പോകുന്നത്, എന്താണ് വ്യക്തമായും ചെയ്യുവാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് എന്നോട് പറയുന്ന അനേക സുവിശേഷ പ്രവർത്തകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പൗലോസിനെ ഓരോ ദിവസം ദൈവം നയിക്കുകയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ സകല പ്ലാനുകളും മാറ്റിയത് നമുക്കറിയാമല്ലോ. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നുപോകും വഴിയിൽ അല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത്. താൻ കൊരിന്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം അനുവദിക്കുമെങ്കിൽ മാത്രമേ താൻ അത് ചെയ്യൂ എന്ന് പൗലോസ് പറയുന്നു. നമുക്ക് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും അല്ലെ കൂടുതലും, തീർച്ചയായും നാം ഓരോ ദിവസവും ശരിക്ക് പ്ലാൻ ചെയ്യണം. എന്നാൽ അവ ദൈവഹിതത്തിനനുസരിച്ച് മാത്രമേ ആകാവൂ. ഞാൻ ഉദ്ദേശിച്ചത് ദൈവഹിതത്തിൽ നിന്നും വ്യതിചലിക്കാതെ നാം മുൻപോട്ട് പോകണമെന്നത്രേ. ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ കാര്യപരിപാടികൾ രൂപപ്പെടുത്തുവാൻ നാം തയ്യാറായിരിക്കണം. ഒരു ദൈവവേദലിന്റെ ജീവിതത്തിൽ ദൈവം നയിക്കുവാനായി അവൻ പൂർണമായും ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവഹിതപ്രകാരമാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ഏതൊരു സാഹചര്യവും സന്തുഷ്ടമായിരിക്കും. ഇതായിരുന്നു പൗലോസിന്റെ സ്ഥിതി. അവൻ അടുത്ത വാക്യത്തിൽ പറയുന്നത് എട്ടാം വാക്യം, എഫസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. അതായിരുന്നു അവന്റെ പ്ലാൻ. ഒൻപതാം വാക്യത്തിൽ, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യത്തോട് ചേർത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു മഹത്തായ വാക്യമാണിത്. അവിടെ ഫിലദൽഫിയയിലെ സഭയോട് പറയുമ്പോൾ, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ദൈവം എനിക്ക് തന്നിട്ടുള്ള ശുശ്രൂഷയിലും ഈ രണ്ട് വാക്യങ്ങൾ വാസ്തവമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന് വളരെയേറെ എതിർപ്പുണ്ട് എന്നുള്ളതും സത്യമാണ്. ദൈവവചനത്തിനായി നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെയേറെ ശത്രുക്കളുണ്ടാകും. ഇക്കാര്യം സംശയമെന്നേ പറയുവാൻ സാധിക്കും. എന്നാൽ ദൈവം വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആരാലും സാധ്യമല്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പൗലോസ് എത്രമാത്രം സന്തുഷ്ടനാണെന്ന് കാണുക. അതെ, ദൈവഹിതത്തിൽ സന്തോഷിക്കുക. കൊരിന്തിലേക്ക് പോകുവാൻ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ പോകും. തുടർന്ന് നാം ഏതാനും വ്യക്തികളെയാണ് കാണുവാൻ പോകുന്നത്. കൊരിന്തിലെ തെരുക്കളിലൂടെ നടന്നതായ വ്യക്തികളാണ് ഇവരൊക്കെ. വളരെ മ്ലേച്ഛത നിറഞ്ഞൊരു പട്ടണമായിരുന്നു കൊരിന്ത്. അസാൻമാർഗീയ നടപടികൾക്ക് കേൾവികെട്ട സ്ഥലം. ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവുന്നതിൽ കൂടുതൽ അവിഹിത ലൈംഗിക ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. എന്നിട്ടും കർത്താവിനെ വ്യക്തിപരമായി അറിയാവുന്നവരും അവനുവേണ്ടി ജീവിതം മാറ്റിവെച്ചവരുമായ അനേക വിശുദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ മാലിന്യങ്ങൾ ഏശാതെ അവർ അവിടെ ജീവിച്ചു. പത്തും പതിനൊന്നും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ ഇവിടെ തിമത്യോസിനെ കുറിച്ച് പറയുന്നു. എന്തിനാണ് ആരെങ്കിലും തിമത്യോസിനെ അലക്ഷ്യമാക്കുന്നത്? അവൻ യൌവനക്കാരനായതിനാൽ അവർ അവനെ അംഗീകരിക്കാതെ വന്നാലോ എന്ന് പൗലോസ് ചിന്തിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. പന്ത്രണ്ടാം വാക്യത്തിൽ വരുമ്പോൾ അപ്പല്ലോസിനെയും പത്രോസിനെയും പറഞ്ഞ് കൊരിന്ത് സഭയിൽ ഭിന്നതയുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കണം. എന്നാൽ പൗലോസ് അപ്പല്ലോസിനെ സ്നേഹിച്ചു. തങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സേവിക്കുകയാകുന്നു എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. വേറൊരു സമയത്ത് അപ്പല്ലോസ് അവരെ സന്ദർശിക്കുമെന്ന് പൗലോസ് പറയുന്നു. പതിമൂന്നും പതിനാലും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ വാക്കുകൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ളതാകുന്നു എന്ന് തോന്നുമില്ലേ? ഞാനൊന്ന് വായിക്കാം. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഓരോന്നും നാം പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ എത്ര അനുഗ്രഹമാണ്. പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ നാം കാണുന്നത്, സഹോദരന്മാരെ, സ്തെഫനാസിന്റെ കുടുംബം അഖായയിലെ ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എത്ര നല്ല മാതൃക! ഈ ജനം വിശുദ്ധന്മാരുടെ ആ കൂട്ടത്തിലായിരുന്നു. അവർ തങ്ങളെ തന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു വലിയ ശുശ്രൂഷ തന്നെയാണ് ഇവിടെ നാം കാണുന്നത്. അവരെ ശുശ്രൂഷിക്കുവാൻ വരുന്നവർക്ക് അവർ എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും നൽകി. പതിനേഴാം വാക്യത്തിൽ നാം കാണുമ്പോൾ അവിടെ വായിക്കുന്നത്, സ്തെഫനാസും ഫോർത്തനാത്തോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. കൊരിന്തിയിലെ സഭയിൽ നിന്നുള്ള കത്ത് പൌലോസിന് കൊണ്ടുപോയി കൊടുത്തവർ ഇവർ ആയിരിക്കാനാണ് സാധ്യത. ഈ മൂന്നുപേരും വളരെ അനുഗ്രഹീതരാകുന്നു എന്ന് പൌലോസ് കൊരിന്തിലുള്ള ജനങ്ങളോട് പറയുന്നു. അവർ മൊത്തം സഭയ്ക്കുവേണ്ടി പ്രവർത്തിച്ചവരാണ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു ലേഖനമല്ലേ! നാം ഈ ലേഖനത്തിൽ നിന്നും അനേകം കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴമേറിയ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന അതേസമയം തന്നെ വലിയ വലിയ മുന്നറിയിപ്പുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ വാസ്തവമായും ദൈവത്തെ സ്നേഹിച്ച് ദൈവഹിതത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്നതായ അവിടുത്തെ വചനത്തിനായി സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം പഠിക്കുവാൻ അവിടുന്ന് ഞങ്ങൾ തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ,
അവിടുത്തെ വചനം ഞങ്ങൾ വളരെ ഗൗരവത്തോടെ കണ്ട് പഠിപ്പാട്ടൊക്കെ അവിടുന്ന് സഹായിക്കണം. ഈ പഠനത്തിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങൾ അനുസരിപ്പാൻ അതിന് പ്രകാരം ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി വീണ്ടും സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുന്നു നിത്യമാം പ്രഭാതശോഭിതത്തിൻ നാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശി പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുന്നു നിത്യമാം പ്രഭാതശോഭിതത്തിൻ നാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ ആകാശെ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തു തൻ ഭക്തർ ഭാവനേ ആകാശമപ്പുറം കൂടിയിടുമ്പോ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തു തൻ ഭക്തർ ഭാവനേ ആകാശമപ്പുറം ിടുമ്പോ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തൻ പേർക്കുരാ പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും.